എപ്പിക്യൂരിയൻസ് ആൾക്കാർ അവരുടെ പഠിപ്പിരുന്ന് പറയുന്നത് പുനരുത്ഥാനം ഒന്നുമില്ല, മരണത്തോടുകൂടി ഒരുവന്റെ ജീവിതം അവസാനിക്കുകയാണ്, അതുകൊണ്ട് മാക്സിമം ജീവിതത്തിൽ സന്തോഷിക്കുക എന്നായിരുന്നു എപ്പിക്യൂരിയൻസ് ചിന്താഗതിക്കാർ. സ്റ്റോയിക് ചിന്താഗതി എന്ന് പറയുന്നത് അവർ പറയുന്നത് മൈൻഡും നേച്ചറും തമ്മിൽ കണക്റ്റഡ് ആണ്, അപ്പൊ മനസ്സാക്ഷിയുടെയും പ്രകൃതിയുടെയും നിയമം അനുസരിച്ച് വേണം ജീവിക്കുവാൻ, ഏത് പ്രോബ്ലം ഉണ്ടായാലും അത് സന്തോഷത്തോടെ ഫേസ് ചെയ്യണം എന്നുള്ള ചിന്തയായിരുന്നു സ്റ്റോയിക് ഗ്രൂപ്പുകാർ. ഈ രണ്ട് ഗ്രൂപ്പുകാരും പൗലോസിന്റെ വചനം ജസ്റ്റ് കേട്ടതല്ലാതെ യാതൊരു മാനസാന്തരം ഉണ്ടായില്ല, അതിനൊരു പ്രയാസവും പൗലോസിന് ഉണ്ടായതായിട്ട് പിതാക്കന്മാർ പറയുന്നു. അതിനുശേഷമാണ് പൗലോസ് ലീഗ കൊരിന്തിലേക്ക് വരികയാണ്. ഈ രണ്ടാമത്തെ മിഷനറി യാത്രയിൽ ഇതുവരെ മക്കദോനിയിലെ ഫിലിപ്പിയ, തെസലോനിക്ക, ബെറോവ, അഥേന ഇത്രയും സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം പൗലോസ് ലീഗ കൊരിന്തിലേക്ക് വരികയാണ്. 18-ാം അധ്യായം 5 ഭാഗമായിട്ട് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാം. വേഴ്സസ് 1-4 പൗലോസ് ലീഗ കൊരിന്തിൽ വരുന്നു, വേഴ്സസ് 5-11 18 മാസം കൊരിന്തിൽ പ്രവർത്തിക്കുന്നു, 12-17 പൗലോസ് ലീഗ ഗാലിയന്റെ മുൻപിൽ നിൽക്കുന്നു, 18-23 സിറിയയിലേക്ക് പോകുന്നു, 24-28 അപ്പോലോസ് എഫേസോസിൽ പ്രവർത്തിക്കുന്നു. ഇങ്ങനെ 5 നമുക്ക് ഡിവൈഡ് ചെയ്യാം. ബൈബിൾ വായിച്ചാട്ട് ചാപ്റ്റർ 18 verses 1-4.
അനന്തരം അവൻ അഥേന വിട്ട് കൊരിന്തിൽ ചെന്നു. യഹൂദന്മാർ എല്ലാവരും റോമ നഗരം വിട്ടു പോകണം എന്ന് ക്ലൗദിയോസ് കൽപ്പിച്ചതുകൊണ്ട് ഇറ്റലിയയിൽ നിന്ന് ആ ഇടയ്ക്ക് വന്നവനായ പൊന്തോസ്കാരൻ അക്വിലാസ് എന്ന പേരുള്ള ഒരു യഹൂദനെയും അവന്റെ ഭാര്യ പ്രിസ്കില്ലയെയും കണ്ട് അവരുടെ അടുക്കൽ ചെന്നു. തൊഴിലൊന്നാകെ കൊണ്ട് അവൻ അവരോട് കൂടെ പാർത്തു വേല ചെയ്തു പോന്നു. തൊഴിലോ കൂടാരപ്പണിയായിരുന്നു. എന്നാൽ ശബത്ത് തോറും അവൻ പള്ളിയിൽ സംവദിച്ചു, യഹൂദന്മാരെയും യവനന്മാരെയും സമ്മതിപ്പിച്ചു.
പൗലോസ് ലീഗ തന്റെ പ്രവർത്തനത്തിനായിട്ട് കൊരിന്തിൽ വരികയാണ്. ആ സമയത്തെ കൊരിന്തിയിലെ ബാക്ക്ഗ്രൗണ്ട് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. റോമൻ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സിറ്റി ആയിരുന്നു കൊരിന്ത്. ഏദൻസിന് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന നഗരമായിരുന്നു കൊരിന്ത്. ഒരു തുറമുഖം എന്ന നിലയിൽ വളരെയധികം പ്രശസ്തിയായ ഒരു സിറ്റി കൂടിയായിരുന്നു ഈ കൊരിന്ത്. അങ്ങനെ എല്ലാ തരത്തിലും സമ്പൽ സമൃദ്ധമായ ഒരു സിറ്റി ആയിരുന്നു കൊരിന്ത്. എന്നാൽ കൊരിന്തിന് ഒരു കുപ്രസിദ്ധിയോടെ ഉണ്ടായിരുന്നു. അസന്മാർഗിക ജീവിതത്തിന്റെ ഒരു പര്യായപദമായിരുന്നു കൊരിന്ത് എന്നാണ് പറയപ്പെടുന്നത്. പ്രത്യേകിച്ച് സെക്ഷുവൽ ഇമ്മോറാലിറ്റിക്ക് വളരെയധികം പേര് കിട്ടിയ ഒരു സിറ്റി ആയിരുന്നു എന്ന് പറയുന്നത്. അന്നത്തെ വാചകങ്ങളിൽ കൊരിന്ത് പ്രേസിൽ അങ്ങനെ ഒരു കൊരിന്ത് എന്ന് പേര് കേട്ട് കഴിഞ്ഞാൽ ഒരു ബാഡ് ഇംപ്രഷൻ ആണ്. അത്രയ്ക്ക് ഹീനമായ ഒരു പേരായിരുന്നു കൊരിന്തിനുണ്ടായിരുന്നത്. അത് അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം ഗ്രീക്ക് മിത്തോളജിയുടെ അനുസരിച്ച് അവർക്ക് 12 ദേവന്മാരും ദേവതകളുമാണ് ഉണ്ടായിരുന്നത്. സിയൂസ്, അഥേന, ഹീര, അഫ്രോഡിറ്റ എന്ന് പറയുന്ന 12 ദേവന്മാരും ദേവതകളും ഉണ്ടായിരുന്നു. സിയൂസ് ദേവൻ അറിയപ്പെട്ടിരുന്നത് കിങ് ഓഫ് ദ ഗോഡ്സ് എന്നാണ്, ദൈവങ്ങളുടെ രാജാവ് എന്നാണ് സിയൂസ് അറിയപ്പെട്ടിരുന്നത്. അഥേന എന്നാൾ അറിയപ്പെട്ടിരുന്നത് ഗോഡസ് ഓഫ് വാർ എന്നാണ്, യുദ്ധത്തിന്റെ ദേവത എന്നായിരുന്നു. ഹേറ എന്ന് പറയുന്ന ആൾ അറിയപ്പെട്ടിരുന്നത് ക്യൂൻ ഓഫ് ദ ഒളിമ്പിക്സ്, ഒളിമ്പിക്സിന്റെ റാണി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്രോഡിറ്റ എന്ന് പറയുന്ന, അതായത് വേറൊരു പേരുണ്ട് വീനസ്, അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ഫെർട്ടിലിറ്റി ആൻഡ് ഓർ സെക്ഷുവാലിറ്റി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ആ ഒരു ആചാരമായിരുന്നു അവിടെ നിലനിന്നിരുന്നത്. വൺ വേർഡ് പറഞ്ഞാൽ നമുക്ക് സോദോം ഗോമോറ പോലെ അത്ര ഹീനമായ ഒരു ജീവിത രീതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പൗലോസ് ലീഗ ഇവിടെ വെച്ചാണ് റോമാലേഖനം എഴുതപ്പെട്ടതെന്ന് പറയപ്പെടുന്നു. അപ്പോൾ റോമാലേഖനം എന്ന് പറയുന്നത് കൊരിന്ത്യൻസിന്റെ ഒരു മിറർ എന്നാണ് പറയപ്പെടുന്നത്. പ്രത്യേകിച്ച് റോമർക്ക് എഴുതിയ ലേഖനം 1-24 മുതൽ 27 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു. റോമൻസ് ചാപ്റ്റർ 1 verses 24-27 അവിടെ പറയുന്നത് ഇപ്രകാരമാണ്: അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ അന്യോന്യം അപമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവത്തിന്റെ സത്യം അവർ വ്യാജ്യമാക്കി മാറ്റിക്കളഞ്ഞു, സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. അതുകൊണ്ട് ദൈവം അവരെ അപമാന രാഗങ്ങൾ ഏൽപ്പിച്ചു, അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു, അവണ്ണം പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ജ്വലിച്ച് ആണോട് ആണ് അവലക്ഷണമായത് പ്രവർത്തിച്ചു. ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങൾ തന്നെ പ്രാപിച്ചു. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് സോദോം ഗൊമോറ പട്ടണത്തിലെ സെയിം സിറ്റുവേഷൻ ആണ് കൊരിന്തിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത്. പിതാക്കന്മാർ പറയുന്നത് ഈ ഒരു ജീവിത രീതി തന്നെയാണ് അവിടെ സഭ വളരെ സ്ട്രോങ് ആയിട്ട് വളരാൻ കാരണം. കാരണം ഈ ഒരു ജീവിത രീതി മടുത്തിരുന്ന അനേകർ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ വിഷമിച്ചിരുന്നപ്പോഴാണ് പൗലോസ് ശ്ലീഹ യേശുക്രിസ്തുവിനെ പറ്റി പഠിപ്പിക്കുന്നത്. യേശുക്രിസ്തു ചുങ്കക്കാരുടെയും പാവികളുടെയും വേശ്യകളുടെയും ഒക്കെയും പാവമോചനം കൊടുത്ത കാര്യങ്ങളും അവർക്ക് അവരൊക്കെ മാനസാന്തരപ്പെട്ട് ദൈവത്തോട് ചേർന്ന് പ്രവർത്തിച്ച കാര്യങ്ങളൊക്കെയും പൗലോസ് ശ്ലീഹ പറഞ്ഞപ്പോൾ അവർക്ക് സന്തോഷം തോന്നി. കാരണം തങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കുവാനും ആ തെറ്റിൽ ക്ഷമിക്കുന്ന ഒരു ദൈവത്തെ കണ്ടെത്തുവാനും അവർക്ക് സാധിച്ചു. അങ്ങനെ സഭ അവിടെ വളർന്നു എന്നാണ് പറയപ്പെടുന്നത്. ഒരു സമയം പൗലോസ് ശ്ലീഹ ഈ കൊരിന്തിൽ നിന്ന് ഓടിപ്പോവാൻ ശ്രമിക്കുമ്പോൾ കർത്താവ് തന്നെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറയുന്നുണ്ട്, നീ പോകരുത്, ഈ പട്ടണത്തിൽ ഒരുപാട് ജനങ്ങൾ എനിക്കുണ്ട്, അതുകൊണ്ട് നീ പോകരുതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഒരുപാട് സഭ അവിടെ സ്ട്രോങ് ആയിട്ട് വളരെ കാരണവും ഈ ഒരു അസന്മാർഗ ജീവിതത്തിലുണ്ടായ മടുപ്പ് കൊണ്ട് ജനങ്ങൾക്കൊരു മാറ്റമുണ്ടായി സഭ വളർന്നു എന്ന് പറയപ്പെടുകയാണ്. അപ്പോ അതിനുശേഷം BC 146 റോമിനെതിരായി വലിയൊരു പ്രക്ഷോഭം ഉണ്ടായി. ഈ നഗരത്തെ റോമാക്കാർ പൂർണ്ണമായി നശിപ്പിക്കുകയാണ്. എന്നാൽ BC 46 ജൂലിയസ് സീസർ അതിനെ പണിതുയർത്തി റോമൻ കോളനിയാക്കി തീർത്ത സ്ഥലമാണ് കൊരിന്ത്. AD 27 കൊരിന്ത് അഖായയുടെ തലസ്ഥാനമായിട്ട് അംഗീകരിക്കപ്പെട്ടു. അപ്പോൾ ആ കൊരിന്തിലേക്കാണ് ഈ പൗലോസ് ശ്ലീഹ കടന്നു വരുന്നത്. അപ്പോൾ പൗലോസ് ശ്ലീഹ വരുന്നതിന് മുമ്പ് ശീലാസും തിമോത്തിയോസും ബെറോൽ നിൽക്കുന്നേ ഉള്ളൂ. പൗലോസ് ശ്ലീഹ ഒറ്റയ്ക്കാണ് ഏദൻസിൽ വരുന്നതും അവിടുന്ന് കുരുന്നിലേക്കും വരുന്നത്. അപ്പൊ ഒറ്റയ്ക്ക് വരുന്നപ്പോൾ അവിടെ പ്രതീക്ഷിച്ചുള്ള അതേനയില് പ്രതീക്ഷിച്ച പോലെ വളർച്ചയില്ലാത്തതിനാൽ കുരുന്തിൽ വരികയാണ്. കുരുന്തിൽ വന്നപ്പോൾ രണ്ടുപേരെ പരിചയപ്പെടുകയാണ്. യൂദനായ അക്കുല്ലാസും അദ്ദേഹത്തിന്റെ വൈഫ് പ്രിസ്കില്ലായും രണ്ടുപേരെ പരിചയപ്പെടുത്തുകയാണ്. ഈ അക്കുല്ലാസും പ്രിസ്കില്ലായും റോമിൽ നിന്ന് ഓടി കൊരിന്തിൽ വന്നവരാണ്. ക്ലൗഡിയസ് ചക്രവർത്തി റോമിൽ നിന്നും യഹൂദന്മാരെ എല്ലാവരെയും പുറത്താക്കുന്നു. അങ്ങനെയാണ് അവർ കൊരിന്തിൽ വരുന്നത്. എന്തിനാണ് ഈ ക്ലൗഡിയസ് ചക്രവർത്തി ഈ യഹൂദന്മാരെ റോമിൽ നിന്ന് പുറത്താക്കുന്നതെന്ന് ബൈബിളിൽ പറയുന്നില്ല. എന്നാൽ ഒരു വിവരണം സൂട്ടോണിയോസ് എന്ന് പറയുന്ന ചരിത്രകാരൻ, അദ്ദേഹം ഈ ക്ലൗഡിയസ് ചക്രവർത്തിയുടെ ഓട്ടോബയോഗ്രഫി എഴുതിയ ആളാണ്. അദ്ദേഹത്തിന്റെ ആ ബുക്കിനകത്ത് 25:4 പറയുന്നുണ്ട് ഒരു കാര്യം, ഇപ്രകാരം ഒരു കാര്യം പറയുന്നുണ്ട്, ക്രിസ്തുസിന്റെ പ്രേരണയാൽ യഹൂദന്മാർ നിരന്തരം കലഹം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു, തന്മൂലം ചക്രവർത്തി അവരെ റോമിൽ നിന്നും പുറത്താക്കി. ഇപ്പൊ ക്രിസ്തുസ് എന്ന ആളിന്റെ കാരണത്താൽ റോമിൽ ഭയങ്കര കലഹമുണ്ടാക്കി, അങ്ങനെ ചക്രവർത്തി അവരെ അവിടുന്ന് പുറത്താക്കി. ആരാണ് ക്രിസ്തുസ് എന്ന് അവിടെ പറയുന്നില്ല, പക്ഷേ പിതാക്കന്മാർ പറയുന്നത് അത് മറ്റാരുമല്ല ക്രിസ്തുവാണ്. അതായത് യേശുക്രിസ്തുവിന്റെ പേരിൽ യേശുക്രിസ്തു വിശ്വസിച്ച യഹൂദന്മാരും വിശ്വസിക്കാത്ത യഹൂദന്മാരും തമ്മിൽ കലഹമുണ്ടായി. അങ്ങനെ വിശ്വസിക്കാത്ത യഹൂദന്മാർ യേശുക്രിസ്തുവിന്റെ വിശ്വാസം സ്വീകരിച്ചവരെ അടിച്ചമർത്താൻ തക്കവണ്ണം പ്രവർത്തിച്ചു. അങ്ങനെ കലഹമുണ്ടായതുകൊണ്ടാണ് ഈ ക്ലൗഡിയസ് ചക്രവർത്തി ഈ യഹൂദന്മാരെ എല്ലാം റോമിൽ നിന്ന് പുറത്താക്കുന്നത്. അങ്ങനെ അക്കുല്ലാസും പ്രിസ്കില്ലായും കൂടെ കൊരിന്തിലേക്ക് വരികയാണ്. ഈ കലഹത്തിൽ ഇവർക്ക് പങ്കുണ്ടോ എന്ന് പങ്കുണ്ടെന്നും ഇല്ലെന്നും പറയുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഇവർ രണ്ടുപേരും റോം വിടുന്നതിന് മുമ്പ് ക്രിസ്തു വിശ്വാസം സ്വീകരിച്ചു എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. രണ്ടാമതാ കൂടി ശ്രദ്ധിക്കേണ്ടത്, അന്ന് യഹൂദന്മാരുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ സ്ത്രീകൾക്ക് വലിയ സ്ഥാനമൊന്നും ഇല്ലായിരുന്നു. ഇവിടെയാകട്ടെ പ്രിസ്കില്ലയുടെ, അതായത് ഭാര്യയുടെ പേരാണ് പലപ്പോഴും ഭർത്താവിനും മുൻപിലായിട്ട് ഉപയോഗിക്കുന്നത്. പലപ്പോഴും പ്രിസ്കില്ല അക്വില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷെങ്കിൽ പിതാക്കന്മാർ പറയുന്നത് പ്രിസ്കില്ലയ്ക്ക് റോമിൽ ഭർത്താവിനേക്കാൾ കൂടുതലായിട്ട് സ്ഥാനം എന്തിനുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ആ വൈഫിന്റെ പേര് ആദ്യം പറയുന്നത് എന്ന് പറയപ്പെടുന്നു. അങ്ങനെ കൊരിന്തിൽ വെച്ച് പൗലോസ് കണ്ടുമുട്ടുന്നത് ഇവരെയാണ്. ഇവരുമായിട്ട് ഒപ്പം ഫ്രണ്ട്ഷിപ്പൊക്കെ ആയി. അതിനുശേഷം ഇവരുടെ ജോലി കൂടാരപ്പണിയായിരുന്നു. പൗലോസ് ശ്ലീഹയും അവരോടൊപ്പം ചേർന്ന് കൂടാരപ്പണി ചെയ്യുകയാണ്. അന്നത്തെ യഹൂദ പാരമ്പര്യത്തിൽ ശാസ്ത്ര അധ്യാപകന്മാർ അല്ലെങ്കിൽ ഉപദേശം പറയുന്നവർ ഒരിക്കലും അവർ ജോലിക്ക് ശമ്പളം വാങ്ങിയിരുന്നില്ല. അതുകൊണ്ട് അവർ സ്വന്തം ജീവനത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു തൊഴിൽ ചെയ്തു വന്നിരുന്നു. അങ്ങനെയാണ് പൗലോസ് ഈ കൂടാരപ്പണി ചെയ്തത്. കൂടാരപ്പണി എന്ന് പറഞ്ഞാൽ അവിടുത്തെ വലിയൊരു ബിസിനസ്സാണ്. ആടിന്റെ രോമം കൊണ്ടോ വസ്ത്രങ്ങൾ കൊണ്ടോ മറ്റും നിർമ്മിച്ചു വന്ന ഒരു ജോലിയായിരുന്നു പൗലോസ്ലിഹ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ ശാബത്തോറും അവൻ പള്ളിയിൽ പോയി സമ്പാദിച്ചു യഹൂദന്മാരെയും യവനന്മാരോടും യേശുക്രിസ്തുവിനെ പറ്റി സംഭാഷിച്ചു പോന്നിരുന്നു. അപ്പോൾ ഒരു പ്രധാന ഒരു ബിസിനസ് സെന്റർ ആയിരുന്ന കൊരിന്തിയിൽ യഹൂദന്മാരുടെ ഒരു സമൂഹവും സുനുഖവും ഉണ്ടായിരുന്നു. പൗലോസ് ആ മതകേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അതാണ് ഈ ഒരു പാരഗ്രാഫിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അടുത്ത വാച്ചാട് വേഴ്സസ് 5-11.
ശീലാസും തിമോത്തിയോസും മക്കദോനിയയിൽ നിന്ന് വന്നാറെ പൗലോസ് വചനഘോഷണത്തിൽ ശുഷ്കാന്തി പൂണ്ട് യേശു തന്നെ ക്രിസ്തു എന്ന യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു. അവർ എതിർ പറയുകയും ദുഷിക്കുകയും ചെയ്യാൽ അവൻ വസ്ത്രം കുടഞ്ഞു. നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ, ഞാൻ നിർമ്മലൻ, ഇനിമേൽ ഞാൻ ജാതികളുടെ അടുക്കൽ പോകും എന്ന് അവരോട് പറഞ്ഞു. അവൻ അവിടെ വിട്ട് തീത്തോസ് യുസ്കോസ് എന്ന ഒരു ദൈവഭക്തന്റെ വീട്ടിൽ ചെന്നു. അവന്റെ വീട് പള്ളിയോട് തൊട്ടിരുന്നു. പള്ളിപ്രമാണിയായ ക്രിസ്പോസ് തന്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു. കൊരിന്ത്യരിൽ അനേകർ വചനം കേട്ട് വിശ്വസിച്ച് സ്നാനമേറ്റു. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കാൻ മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അരുളി ചെയ്തു. അങ്ങനെ അവൻ ഒരാണ്ടും 6 മാസവും അവരുടെ ഇടയിൽ ദൈവവചനം ഉപദേശിച്ചുകൊണ്ട് താമസിച്ചു.
അങ്ങനെ പൗലോസും ശീലാസും തിമോത്തിയസും കൂടെയായിരുന്നു ബറോവയിൽ പ്രവർത്തിച്ചത്. അതിനുശേഷം അവിടുന്നാണ് പൗലോസ് ഒറ്റയ്ക്ക് അഥേനയിൽ വരുന്നു. വീണ്ടും കൊരിന്തിൽ ഒറ്റയ്ക്കാണ് വരുന്നത്. പൗലോസ്ലിഹ വിവരം പറഞ്ഞതനുസരിച്ച് ശീലാസും തിമോത്തിയസും കൊരിന്തിൽ വരികയാണ്. കൊരിന്തിൽ വന്നതിന് ശേഷം അവർ വരുന്നതിന് മുമ്പ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പൗലോസ്ലിഹ ജോലി ചെയ്തിരുന്നു. ശാബത്ത് നാളിലാണ് പള്ളിയിൽ പോയി യഹൂദന്മാരോടും യവനന്മാരോടും സംസാരിച്ചത്. എന്നാൽ ശീലാസും തിമോത്തിയും വന്നതിന് ശേഷം പൗലോസ്ലിഹ ഫുൾ ടൈം തന്റെ മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി സമയം മാറ്റി വെക്കുമായിരുന്നു. രണ്ട് കാരണം പറയുന്നുണ്ട്. ശീലാസും തിമോത്തിയോസും തെസലോനിക്കയിൽ നിന്നും ധനസഹായം കൊണ്ടുവന്നുകൊണ്ടാണ് പൗലോസ്ലിഹ ജോലി വേണ്ടെന്ന് വെച്ചത്. രണ്ടാമതായിട്ട് പറയുന്നു, ശീലാസും തിമോത്തിയോസും കൂടാരപ്പണി ചെയ്തു, അതുകൊണ്ടാണ് പൗലോസ്ലിഹ ഫുൾ ടൈം തന്റെ മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി സമയം മാറ്റി വെച്ചതെന്നും പറയുന്നുണ്ട്. അങ്ങനെ പൗലോസ്ലിഹ കൊരിന്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലായിടത്തും സംഭവിക്കുന്ന പോലെ അവിടെയും യഹൂദന്മാർ തമ്മിൽ വീണ് സ്പ്ലിറ്റ് ഉണ്ടാകുകയാണ്. അതാണ് 6-7 വാക്യങ്ങളിൽ പറയുന്നത്. അപ്പൊ അങ്ങനെ ഇവരിൽ നിന്ന് ഒരു ഹാർഡ് ടൈം ഉണ്ടായതുകൊണ്ട് പൗലോസ്ലിഹ അവരോട്, നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ, ഞാൻ നിർമ്മലൻ, ഇനിമേൽ ഞാൻ ജാതിൽ എടുക്കൽ പോകും എന്ന് അവരോട് പറഞ്ഞ് തന്റെ വസ്ത്രം കൊടയുന്നു. അത് 6-7 വാക്യങ്ങളിൽ. 3 കാര്യമാണ് പൗലോസ്ലിഹ അവരോടുള്ള വിഷമത്തോട് ചെയ്യുന്നു. 1, വസ്ത്രം കുടയുന്നു. 2, അവരോട് പറയുന്നു, നിങ്ങളുടെ നാശത്തിന് ഉത്തരവാദി നിങ്ങൾ തന്നെയാണ്. 3, പറയുന്നു, ജാതികളുടെ ഇടയിൽ ഞാൻ പോവുകയാണ്. ഇതിനൊരു പല ഇന്റർപ്രിട്ടേഷൻ പറയുന്നുണ്ട്. എന്തിനാണ് വസ്ത്രം കുടഞ്ഞത് എന്നൊരു സംശയം പലരും ചോദിക്കാറുണ്ട്. അതിന് കാരണമായിട്ട് പറയുന്നത് വിശുദ്ധ മത്തായി സ്ത്രീകളുടെ സുവിശേഷം 10:11-15 വരെയുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്. സെന്റ് മാത്യു chapter 10 verses 11-15. അവിടെ പറയുന്നത്, യേശു അമ്പുരാൻ തന്റെ 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തിട്ട് അവരെ അടുത്തുള്ള ദേശത്തേക്ക് പറഞ്ഞയക്കുകയാണ്. അവരോട് ഓരോ കാര്യങ്ങൾ അവർക്ക് അഡ്വൈസ് കൊടുക്കുന്നു. അതിന്റെ അവസാനം പറയുന്നുണ്ട്, നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ കടക്കുമ്പോൾ അവിടെ യോഗ്യൻ ആരെങ്കിലും ഉണ്ടെന്ന് അന്വേഷിപ്പീൻ. ഏതെങ്കിലും ഭവനത്തിൽ നിങ്ങൾ താമസിക്കണം, അവിടെ നിങ്ങൾ വന്ദനം ചൊല്ലണം, സമാധാനം പറയണം. ആ ഭവനം സമാധാന യോഗ്യമാണെങ്കിൽ അവിടെ സമാധാനം ഉണ്ടാവും, ഇല്ലെങ്കിൽ അത് തിരിച്ച് നിങ്ങളോടൊപ്പം വരും. അങ്ങനെ സമാധാനം ഇല്ലാതെ വരുന്ന ഭവനത്തിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയണം. അപ്പൊ ഒരുപക്ഷെങ്കിൽ ഇവിടെ പൗലോസ്ലിഹ വസ്ത്രം കുടഞ്ഞു എന്ന് പറയുന്ന ഒരു കാരണം, ആ ദേശത്തിലെ പൊടി പോലും എന്റെ വസ്ത്രത്തിൽ അല്ലെ എന്റെ ചെരുപ്പിൽ ഉണ്ടാകരുത് എന്നുള്ള രീതിയിലാണ് വസ്ത്രം കുടയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നു, നിങ്ങളുടെ നാശത്തിന് ഉത്തരവാദി നിങ്ങൾ തന്നെയാണ്. ഇത് പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം 18:20 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. ജനസിസ് chapter 18 verse 20. പിന്നെ യഹോവ സോദോമിന്റെയും ഗോമറയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവും ആകുന്നു. ഓർത്തോണം, സോദോ ഗോമോറയുടെ നിലവിളി വലിയതാണ്, അവരുടെ പാപം അതികഠിനമായി എന്ന് പറയുന്നു. ജനസിസ് 18:20. Then the Lord said, the outcry against Sodom and Gomorrah has been completed, and their sins are exceedingly great. അപ്പം കുരിന്തിലെ ഞാൻ ആദ്യം പറഞ്ഞു, ഓർക്കുന്നുണ്ടായിരിക്കും, കുരിന്തിലെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഏതെങ്കിലും സോദോം ഗോമോറ പോലെയാണ്. അപ്പൊ അത് ആ ഒരു ബേസിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ നാശത്തിന് ഉത്തരവാദി നിങ്ങൾ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ മൂന്ന് നോയമ്പ് നമ്മൾ എല്ലാവരും അനുഷ്ഠിച്ചവരാണ്. മൂന്ന് നോയമ്പിന്റെ റീസൺ എന്താണെന്ന് നമുക്കൊക്കെയും അറിയാം. നിനവക്കാർക്കുണ്ടായ മാനസാന്തരത്തിന്റെ അനുഭവത്തിൽ കൂടിയാണ് നമ്മളും ഈ മൂന്ന് നോയമ്പ് നോക്കുന്നത്. അപ്പൊ നിനവയെപ്പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട്. ജോനയുടെ പുസ്തകം 1:1 പറയുന്നുണ്ട്, ജോനയോട് ദൈവം പറയുകയാണ്, നീ നിനവയിലേക്ക് പോയി അവിടെ ചെല്ലുക, ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക, കാരണം ആ ദേശത്തിന്റെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. അപ്പൊ ആ ദേശത്തിന്റെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. ജോന ചാപ്റ്റർ 1:1. ഫോർ ദ ക്രൈ ഓഫ് ദ വിക്കഡ്നെസ് ഹാസ് കം അപ് ടു മീ. അവരുടെ വിക്കഡ്നെസ്, അവരുടെ ദുഷ്ടത എന്റെ ദേശത്ത്, എന്റെ സന്നിധിയിലേക്ക് എത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. കാരണം നമ്മുടെയൊക്കെയും, നമ്മുടെ സമൂഹത്തിൽ നിന്ന്, നമ്മുടെ ദേശത്തിൽ നിന്ന്, നമ്മുടെ ഭവനങ്ങളിൽ നിന്ന്, നമ്മുടെ ഇടവകളിൽ നിന്നൊക്കെയും മേലോട്ട് ഉയരുന്നത് എന്താണ് എന്ന് നമ്മളെപ്പോഴും ചിന്തിക്കണം. അതൊരിക്കലും പാപമാകരുത്, അനീതിയുടെ കരച്ചിലാകരുത്, മറിച്ച് നമ്മുടെ ദേശത്തു നിന്നും, പ്രത്യേകിച്ച് നമ്മുടെ ഭവനത്തിൽ നിന്നും എപ്പോഴും ഉയരേണ്ടത് പ്രാർത്ഥനയുടെ അനുഭവമായിരിക്കണം. അപ്പൊ ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ പറയാണ്, വസ്ത്രം കൊടയുന്നു, നിങ്ങളുടെ നാശത്തിൽ നിങ്ങളാണ്, വീണ്ടും പറയാണ്, ജാതിയിലേക്ക് ഞാൻ പോകുന്നു. കാര്യം ഇത്രയും നേരം ഈ യഹൂദന്മാർ പറഞ്ഞിട്ട് ഒരു പ്രയോജനം കിട്ടുന്നില്ല, അതുകൊണ്ട് അവർക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ എനിക്കും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇനി അതിനേക്കാൾ, അവരെക്കാൾ ഉപരിയായിട്ട് ജാതിയിലിടെ പോയാൽ എനിക്ക് കൂടുതൽ പ്രവർത്തിക്കാൻ പറ്റുമെന്നുള്ള ഒരു ചിന്ത പൗലോസിലേക്ക് ഉണ്ടായത് കൊണ്ടാണ് പറയുന്നത് ഞാൻ ജാതിയിലിടയിൽ പോകുന്നു. പിതാക്കന്മാർ അതിനെ വേറൊരു മീനിങ്ങിൽ കൂടി പറയുന്നുണ്ട്. യേശുരാൻ തൻ്റെ മിനിസ്ട്രിയിൽ പറയുന്നുണ്ട്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7:6. സെന്റ് മാത്യു ചാപ്റ്റർ 7:6. വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകളെ പന്നിയുടെ മുമ്പിൽ ഇടിക്കരുത്, അവ കാലുകൊണ്ട് അവയെ ചവിട്ടിക്കളയും, തിരിഞ്ഞ് നിങ്ങളെ ചിന്തിക്കളയും ചെയ്യുവാൻ ഇടയാക്കരുത് എന്ന് പറയുന്നു. സെന്റ് മാത്യു ചാപ്റ്റർ 7:6. ഡു നോട്ട് ഗീവ് വാട്ട് ഇസ് ഹോളി ടു ദ ഡോഗ്സ് നോർ കാസ്റ്റ് യുവർ പേൾസ് ബിഫോർ സ്വൈൻ ലെസ് ദേ ട്രാമ്പിൾ ദം അണ്ടർ ദർ ഫീറ്റ് ആൻഡ് ടേൺ ആൻഡ് ടിയർ യുർ ഇൻ പീസസ്. അപ്പോൾ ഏറ്റവും വിശുദ്ധമായത് നായ്ക്കളുടെ മുമ്പിൽ ഇട്ടു കൊടുക്കുന്ന ഒരു അനുഭവം പോലാണ് പൗലോസ്ലിഹായ്ക്ക് തോന്നി. കാര്യം എത്രയൊക്കെ ദൈവജനം പറഞ്ഞിട്ട് പോലും അതിനെ എതിർക്കുന്ന, പൗലോസ്ലിഹായെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്ന ഒരവസ്ഥയിൽ കൂടി പോകുമ്പോൾ പൗലോസ്ലിഹ അവിടുന്ന് പോകാൻ ശ്രമിക്കുകയാണ്. വസ്ത്രം കുടയുന്നു, നിങ്ങളുടെ നാശത്തിന് ഉത്തരം നിങ്ങളെന്ന് പറയുന്നു, ഇനി നിങ്ങളുടെ ഇടയിൽ നിന്ന് ജാതി ഇടയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് പോകാൻ ശ്രമിക്കുകയാണ്. അപ്പൊ അങ്ങനെ അവിടുന്ന് പോയി, സിനോവിന്ന് പോയി, സിനോവിന് അടുത്തുള്ള ഒരു ഭവനത്തിലാണ് പിന്നെ പൗലോസ്ലിഹ തന്റെ പ്രവർത്തനം നടത്തുന്നത്. തീത്തോസ് യൂസ്തോസ് എന്നു പേരുള്ള ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, ആദ്യത്തിന്റെ ഭവനത്തിലാണ് പൗലോസ്ലിഹ ചെന്നു. ഈ സമയം ഓർത്തോണം സിനഗോഗിൽ പ്രവർത്തിച്ചിരുന്ന, സിനഗോഗിന്റെ അധിപനായിരുന്ന ക്രിസ്പോസും കുടുംബവും മറ്റു പലരും കൂടെ അവിടുന്ന് ഇറങ്ങി പൗലോസിനൊപ്പം ചേർന്ന് ക്രിസ്ത്യാനികളായി അവിടെ സഭ അവിടെ ആരംഭം കുറിക്കുകയാണ്. അപ്പം ഈ സമയത്ത് പൗലോസ്ലിഹ അവിടുന്ന് പോകാൻ അങ്ങ് ആഗ്രഹിക്കുകയാണ്. കാരണം എങ്ങനെയെങ്കിലും തനിക്ക് ഇത്രയും പോയ മേഖലകളൊക്കെയും ഉണ്ടായ പ്രയാസങ്ങളും പ്രശ്നം മനസ്സിലാക്കി കുരുന്തിൽ നിന്ന് പോകാൻ ശ്രമിക്കുമ്പോഴാണ് ഈ ദൈവം തമ്പുരാൻ കർത്താവ് സ്വപ്നത്തിനോട് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഒരു ഈ പ്രോഗ്രാം, കുരുന്തിലെ ഒരു പ്രോഗ്രാം കട്ട്ഔട്ട് ചെയ്യാനായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. കാര്യം പിതാക്കന്മാർ പറയുന്നു, ഏദൻസിലെ കൾച്ചറൽ ഷോക്കും ഇവിടുത്തെ മോറൽ ഷോക്കും പൗലോസിനെ ശരിക്കും എഫക്ട് ചെയ്തു, അപ്പോൾ അവിടുന്ന് പോകാൻ പ്ലാൻ ചെയ്യുകയാണ്. എന്നാൽ കർത്താവ് രാത്രിയിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ അവിടെ പോകരുത്, നീ ഇവിടുന്ന് പോകരുത്, നിന്നെ ആരും ഉപദ്രവിക്കുകയില്ല, ഈ പട്ടണത്തിൽ എനിക്ക് വളരെയധികം ജനങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തുകയാണ്. പിന്നീട് പറയുന്നു, ഒരാണ്ട് 6 മാസം, 1.5 വർഷം പൗലോസ് ലീഹ കൊരിന്തിൽ പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു ടൈം പറയുന്നുണ്ട് AD 50 October മുതൽ AD 52 March വരെയായിരുന്നു ഈ 1.5 വർഷക്കാലം എന്ന് പറയുന്നുണ്ട്. AD 50 October to AD 52 March, കാര്യം ആ സമയത്താണ് ഗാലിയോൻ എന്ന് പറയുന്ന റോമൻ ഗവർണറുടെ ടൈം ആയിരുന്നു ആ സമയം. അദ്ദേഹത്തിന്റെ പീരീഡ് വെച്ചുകൊണ്ടാണ് പറയുന്നത്. ഈ സമയത്താണ് പൗലോസ് ലീഹയുടെ പ്രവർത്തിച്ചതായിട്ട് പറയുന്നത്. അങ്ങനെ പൗലോസിന് അവിടുന്ന് വിഷയമുണ്ടായി, ഗാലിയോന്റെ അടുക്കിലേക്ക് വരികയാണ്. അടുത്ത വായിച്ച വേഴ്സ് 12-17.
ഗലിയോൻ അഖായിൽ ദേശാധിപതിയായി വാഴുമ്പോൾ യഹൂദന്മാർ പൗലോസിന്റെ നേരെ ഒരുമനപ്പെട്ട് എഴുന്നേറ്റ് അവനെ ന്യായാസനത്തിന്റെ മുൻപാകെ കൊണ്ടുചെന്നു. ഇവൻ ന്യായപ്രമാണത്തിന് വിരോധമായി ദൈവത്തെ ഭജിപ്പാൻ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നുവെന്ന് പറഞ്ഞു. പൗലോസ് വായുതുറപ്പാൻ ഭാവിക്കുമ്പോൾ ഗലിയോൻ യഹൂദന്മാരോട്, യഹൂദന്മാരെ, വല്ല അന്യായമോ വല്ലാത്ത പാതകമോ ആയിരുന്നെങ്കിൽ ഞാൻ ക്ഷമയോടെ നിങ്ങളുടെ സങ്കടം കേൾക്കുമായിരുന്നു. വചനത്തെയും നാമങ്ങളെയും നിങ്ങളുടെ ന്യായപ്രമാണത്തെയും സംബന്ധിച്ചുള്ള താക്ക് സംഗതികൾ എങ്കിലോ നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവിൻ. ഈ വകയ്ക്ക് ന്യായാധിപതി ആകുവാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു അവരെ ന്യായാസനത്തെങ്കിൽ നിന്ന് പുറത്താക്കി. എല്ലാവരും പള്ളി പ്രമാണിയായ സോസ്തനേസിനെ പിടിച്ച് ന്യായാസനത്തിന്റെ മുമ്പിൽ വെച്ച് അടിച്ചു. ഇതൊന്നും ഗലിയോൻ കൂട്ടാക്കിയില്ല.
യഹൂദന്മാര് റോമൻ ഗവർണറായ ഗലിയോന്റെ അടുക്കിലേക്ക് പൗലോസിനെ കൊണ്ടുവരികയാണ്. റോമാക്കാർ ഗ്രീസ് പിടിച്ചെടുത്ത് ഗ്രീസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, മാസിഡോണിയായും അഖായയായും. ഈ രണ്ട് ഗ്രൂപ്പും ഭരിച്ചിരുന്ന ഓരോ പ്രോ കൗൺസിൽ ആയിരുന്നു, അതായത് റോമൻ ഗവർണർസ് ആയിരുന്നു. AD 51 ക്ലൗഡിയസ് ചക്രവർത്തി ഗലിയോനെ അഖായയുടെ റോമൻ ഗവർണറായിട്ട് നിയമിക്കുന്നത്. ഗലിയോൻ അത് അന്നത്തെ കാലത്ത് ഒരു പ്രശസ്തി ആർജിച്ച ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവായിരുന്നു സീനർ സെനക്ക എന്നറിയപ്പെടുന്ന ആളായിരുന്നു. അദ്ദേഹത്തെ ബ്രദർ ജൂനിയർ സെനക്കയും ഗലിയോൻ, ഇവരെല്ലാം അന്നത്തെ കാലത്ത് ഫേമസ് ആയ ആൾക്കാരായിരുന്നു. പക്ഷേ 2 വർഷം മാത്രമേ ഗലിയോൻ ഇവിടുത്തെ റോമർ ഗവർണറായി പ്രവർത്തിച്ചുള്ള കാര്യം. അദ്ദേഹത്തിന്റെ ശാരീരിക അസ്വസ്ഥത കാരണം ഹെൽത്ത് വിഷയമായതുകൊണ്ട് അത് 2 വർഷം മാത്രമേ പ്രവർത്തിച്ചുള്ളൂ. ഇവിടേക്ക് പൗലോസിനെ കൊണ്ടുവരികയാണ്. റോമർ ഗവർണറിൽ നിന്നൊരു വിധി വേണം. കാരണം പൗലോസിന് മാത്രമല്ല ക്രിസ്ത്യാനികൾ മുഴുവനുമായിട്ടൊരു എതിർപ്പ്, ഒരു അവർക്കെതിരായിട്ടൊരു വിധി റോമർ ഗവർണറിൽ നിന്നും വേണം. അതിനുവേണ്ടിയാണ് പൗലോസിനെ കൊണ്ടുവരുന്നത്. അതിന്റെ കാരണം ഇതിനു മുമ്പുള്ള ഓരോ നഗരത്തിലെയും, സോറി, ഇതിനു മുമ്പുള്ള പൗലോസിനെ പറ്റിയുണ്ടായ പരാതികളെല്ലാം ഓരോ നഗരത്തിലെ നഗരാധിപന്മാരാണ് അത് ഹാൻഡിൽ ചെയ്തത്. എന്നാൽ ഇവിടെ റോമർ ഗവർണറാകട്ടെ ആ പ്രദേശം മുഴുവന്റെയും അധികാരമുള്ള ആളായിരുന്നു. അപ്പൊ ആ വിധിക്ക് ഒന്നുകൂടെ സ്ട്രോങ് ആയിരുന്നു. അങ്ങനെ ക്രിസ്ത്യാനികൾക്കും പൗലോസിനും എതിരാകാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചത്. അതായത് നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെയാണ് സെഷൻ കോർട്ടുണ്ട്, ഡിസ്ട്രിക്ട് കോർട്ടുണ്ട്, ഹൈക്കോർട്ടുണ്ട്, സുപ്രീം കോർട്ട്, ഇങ്ങനെ പല കോടതികളുണ്ട്. അപ്പം സെഷൻ കോർട്ട്സോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കോർട്ടിലൊക്കെയോ വിധിയൊക്കെ മാറ്റാൻ ഹൈക്കോർട്ടിന് കഴിയും, സുപ്രീം കോർട്ടിന് കഴിയും. അങ്ങനെ സുപ്രീം കോർട്ടിലെ വിധി മാറ്റാൻ കീഴ്ക്കോടതികൾക്ക് പറ്റുകയില്ല. അപ്പൊ ആ സുപ്രീം കോടതി വിധി അത് അന്തിമ വിധിയാണ് എന്ന് പറഞ്ഞപോലെ റോമർ ഗവർണറിന്റെ ഒരു വിധിയെ വേറെ ആർക്കും ചേഞ്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവർ ഡയറക്റ്റ് റോമർ ഗവർണറുടെ അടുത്തേക്ക് വരുന്നത്. രണ്ടാമത് ഒരു കാര്യം കൂടെ, ആ സമയത്ത് റോമാ സാമ്രാജ്യത്തിന്റെ അംഗീകാരമുള്ള മതങ്ങളും അംഗീകാരമില്ലാത്ത മതങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ ഒരു പുതിയ, ഇത് ക്രിസ്ത്യൻ സഭ ഒരു പുതിയ മതസംഘടനയായിരുന്നു. അപ്പൊ അങ്ങനെ രാഷ്ട്രത്തിന്റെ അംഗീകാരമില്ലാത്തതായിരുന്നു ക്രിസ്ത്യൻ സഭ. എന്നാൽ യഹൂദമതമാകട്ടെ രാഷ്ട്രം അനുവദിക്കുന്ന വലിയൊരു സംഘടനയായിട്ട് അംഗീകാരം നേടിയിരുന്നു. നമുക്കറിയാം എന്നാണ് റോമാ സാമ്രാജ്യത്തിൽ അത് ഔദ്യോഗിക മതമായിട്ട് ക്രിസ്ത്യൻ സഭ മാറിയത്. നമുക്കറിയാം AD 313 എഡിക്ട് ഓഫ് മിലാൻ വെച്ച്, അവിടെ വെച്ചാണ് ഈ ക്രിസ്ത്യൻ സഭ റോമാ സാമ്രാജ്യത്തിൽ ഔദ്യോഗിക മതമായിട്ട് മാറി. നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ക്രിസ്ത്യാനികൾക്ക് അന്നാണ് മത സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. കുസ്തന്തിനോസ് രാജാവും ലൂസിനസ് രാജാവും കൂടിയാണ് AD 313 മിലാൻ സ്ഥലത്ത് വെച്ച് ക്രിസ്ത്യാനികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാനും ക്രിസ്ത്യൻ സഭയെ റോമാ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമാക്കുവാനും തീരുമാനിച്ചത്. അപ്പൊ ആ സമയമായപ്പോഴത്തേക്ക് ക്രിസ്ത്യൻ സഭ വളരെ എല്ലാ തരത്തിലും രാഷ്ട്രീയ തലത്തില് വലിയൊരു സഭയായിട്ട് വളർന്നു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് സാന്ത്വനം കൊടുക്കാൻ രാജ തീരുമാനിച്ചത്. അങ്ങനെ തീരുമാനിച്ചപ്പോൾ ക്രിസ്ത്യാനികൾക്കെതിരെ ഉണ്ടായിരുന്ന എല്ലാ വിലക്കുകളും പിൻവലിച്ചു സ്വതന്ത്രമായി സ്വാതന്ത്ര്യം ലഭിക്കുകയാണ്. എല്ലാ മതങ്ങൾ കർമ്മങ്ങൾ നടത്താനുള്ള അനുവാദവും ക്രിസ്ത്യാനികൾ ലഭിച്ചു. ഇത് ലഭിക്കുന്നത് AD 313 AD 313. അപ്പൊ ഓർത്തോണ അയാസം 200 വർഷം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ അന്ന് ക്രിസ്ത്യൻ സഭ അത്ര സ്ട്രോങ് അല്ലായിരുന്നു. അതുകൊണ്ട് ഈ റോമർ ഗവർണറിന്റെ നിന്ന് വിധി മേടിച്ച് ക്രിസ്ത്യൻ സഭയെ മൊത്തത്തിൽ തന്നെ ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യം കൂടെ ഇവർക്ക് ഉണ്ടായിരുന്നു. എന്നാൽ സംഭവിക്കുന്നത് വേറെ ഒന്നാണ്. ഗലിയോന്റെ അടുക്കൽ വന്ന് പറയുകയാണ്, പൗലോസ് ന്യായപ്രമാണത്തിന് വിരോധമായി ദൈവത്തെ ഭജിക്കുവാൻ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അതായത് അവരുടെ നിയമത്തിന് എതിരായി ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ പറയുന്നു. അതാണ് അദ്ദേഹം പറയുന്നത്. അന്നത്തെ നിയമമനുസരിച്ച്, യഹൂദന്മാർ നിയമമനുസരിച്ച് ആർക്കും ദൈവത്തെ ആരാധിക്കാനുള്ള ഫുൾ ഫ്രീഡം ഉണ്ട്. പക്ഷെ അത് അവരുടെ ലോ അനുസരിച്ച് മാത്രമേ ദൈവത്തെ ആരാധിക്കാവൂ. വേറൊരു രീതിയിലാണെങ്കിൽ അതൊരു ക്രൈമാണ്. അതുകൊണ്ട് അവർക്ക് അതിന് ശിക്ഷ കിട്ടും. അപ്പോൾ ഇതെല്ലാം ഗലിയോ മനസ്സിലാക്കി. പക്ഷേ ഗലിയോ പിന്നെ അവരുടെ സംസാരത്തിലും ഒരുപക്ഷെ പൗലോസിന്റെ പ്രവർത്തനം മനസ്സിലാക്കിയത്, പൗലോസ് ദൈവത്തെ വേറൊരു ആരാധിക്കാൻ പറയുന്നില്ല. പൗലോസ് മോശയുടെ നിയമങ്ങൾ മാത്രമാണ് പറയുന്നത്. പക്ഷെ അതിനകത്തൊന്നും ആഡ് ചെയ്തു, മോശയുടെ ന്യായപ്രമാണത്തിൽ പറയുന്ന അല്ലെ പ്രവാചന്മാർ പറയുന്ന മശിഹ എന്നയാള് അത് ക്രിസ്തുവാണ്, യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തു വന്നു എന്നും കഷ്ടമനുഭവിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റു സ്വർഗാരോഹണം ചെയ്തു എന്നും പൗലോസ് ലീഗ പഠിപ്പിക്കുകയാണ്. അപ്പൊ അല്ലാതെ അവരുടെ മതത്തിനെതിരായി പ്രവർത്തിച്ചില്ല, അവരുടെ മതത്തിനെതിരായി ആരാധന നടത്തിയിട്ടില്ല, ഈ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ അതുകൊണ്ട് അദ്ദേഹം ആ ലോ വയലേറ്റ് ചെയ്യുന്നില്ല. ഇത് ഗാലിയോന് മനസ്സിലായി. ഗാലിയോൻ അവരെ പുറത്താക്കുകയാണ്. അപ്പൊ അവിടെ പറയുന്നത് പൗലോസ് വായ തുറക്കാൻ ശ്രമിച്ചതേ ഉള്ളൂ, പൗലോസിനൊന്ന് പറയാൻ പോലും സമ്മതിപ്പിച്ചില്ല. ഒരുപക്ഷെ പിതാക്കന്മാർ പറയുന്നുണ്ട് ഗാലിയോന് ദൈവത്തിന്റെ യേശു ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങൾ ഒരു പരിധിവരെ മനസ്സിലാക്കി എന്ന് ഇവിടെ. അതുകൊണ്ടാണ് പൗലോസ് ഒരു വാക്കുപോലും പറയാൻ സമ്മതിക്കാതെ അവരെ പുറത്താക്കുന്നത് എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പൊ അതിനുശേഷം ഇവർക്ക് വളരെ, ഈ യഹൂദന്മാർക്ക് വളരെ പ്രയാസമായി. കാര്യം അവർ ചിന്തിച്ച പോലെ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടന്നില്ല. അവര് ആ ഒരു ദേഷ്യം തീർത്തത് പള്ളിപ്രമാണയായ സൊസ്തേസിനെ പിടിച്ച് ഈ ഗലിയോന്റെ മുൻപിൽ വെച്ച് അടിച്ചു. അങ്ങനെയാണ് അവർ ദേഷ്യം തീർക്കുന്നത്. പള്ളിപ്രമാണി എന്ന് പറയുമ്പോൾ റൂളർ ഓഫ് ദ സിനഗോഗ എന്നാണ്. അതായത് സിമ്പിൾ വേ പറഞ്ഞ ഇന്നത്തെ നമ്മുടെ വികാരി അല്ല അച്ഛന്മാർ, പള്ളിയിലെ അച്ഛൻ എന്ന് മാത്രം പറഞ്ഞാൽ മതി. പഠിക്കാനുള്ള കാരണം ഒന്നുണ്ട്. ഒന്ന്, ഈ അവര് ചിന്തിച്ച പോലെ പ്ലാൻ ചെയ്ത പോലെ ഒരു വിധി ഗലിയോന് നിന്ന് കിട്ടിയില്ല. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് സൊസ്തനസ് ഈ സമയമായപ്പോഴത്തേക്ക് ക്രിസ്ത്യാനി ആയിക്കഴിഞ്ഞു. അദ്ദേഹം ക്രിസ്ത്യാനിയിൽ വിശ്വസിച്ചു, ക്രിസ്തുവിൽ വിശ്വസിച്ചു. പൗലോസ് ലീഗ സിനഗോഗിൽ പ്രസംഗിക്കുമ്പോൾ ഈ സൊസ്തനസ് പൗലോസിനെ അസിസ്റ്റ് ചെയ്തിരുന്നു. അത് 1 കൊരിന്ത്യൻ 1:1-2 പറയുന്നുണ്ട്. അപ്പോൾ സൊസ്തനസ് അടികിട്ടി ഒന്നും തന്നെ തിരിച്ച് പറയുന്നുമില്ല. അത് ദൈവത്തിന്റെ ദൈവത്തോടുള്ള ആ ഒരു സ്നേഹമാണെന്ന് പിതാക്കന്മാർ പറയുന്നുണ്ട്. കാര്യം പൗലോസിന്റെ പ്രസംഗത്തിൽ മുഴുവനും കഷ്ടം സഹിക്കുന്ന, മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന, ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന യേശുവിനെ പറ്റിയാണ് സൊസ്തനസ് മനസ്സിലാക്കിയത്. അപ്പൊ അതുകൊണ്ടാണ് അടി കിട്ടിയിട്ടും സൊസ്തനസ് തിരിച്ചൊന്നും പറഞ്ഞില്ല എന്ന് പിതാക്കന്മാരൊരു ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. സെന്റ് ജോൺ ക്രിസോസ്റ്റം പറയുന്നുണ്ട്, സൊസ്തനസിന്റെ ആ ഒരു ശാന്തത എല്ലാവരും ഫോളോ ചെയ്യേണ്ടതാണ്. കാരണം പകരത്തിന് പകരം അതല്ല അതിന്റെ സൊല്യൂഷൻ, മറിച്ച് ശാന്തമായ അനുഭവത്തിൽ കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അവിടെയാണ് ദൈവത്തിന്റെ പ്രതിഫലമെന്ന് ജോൺ ക്രിസോസ്റ്റം പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഗലിയോൻ, ഈ ഗലിയോന്റെ മുന്നിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നെങ്കിലും അദ്ദേഹം അത് കണ്ട ഭാവം നടിച്ചില്ല. അദ്ദേഹം ഒന്നും തന്നെ റിയാക്ട് ചെയ്തില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത വാക്യം വായിച്ചാട്ട്, verses 18-23.
പൗലോസ് പിന്നെയും കുറെ നാൾ പാർത്ത ശേഷം സഹോദരന്മാരോട് യാത്ര പറഞ്ഞിട്ട് തനിക്ക് ഒരു നേർച്ച ഉണ്ടായിരുന്നതിനാൽ കെംക്രയിൽ വെച്ച് തല ക്ഷൗരം ചെയ്യിച്ചിട്ട് പ്രിസ്കിലയോടും അക്വിലാസിനോടും കൂടെ കപ്പൽ കയറി സിറിയയിലേക്ക് പുറപ്പെട്ടു. എഫേസോസിലെത്തി അവരെ അവിടെ വിട്ടു. അവൻ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരോട് സംഭാഷിച്ചു. കുറെ കൂടി താമസിക്കണം എന്ന് അവർ അപേക്ഷിച്ചിട്ട് അവൻ സമ്മതിക്കാതെ ദൈവഹിതമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരും എന്ന് പറഞ്ഞ് വിട വാങ്ങി എഫേസോസിൽ നിന്ന് കപ്പൽ നീക്കി കൈസരിയയിൽ വന്നിറങ്ങി യെരുശലേമിലേക്ക് ചെന്നു സഭയെ വന്ദനം ചെയ്തിട്ട് അന്ത്യോക്യയിലേക്ക് പോയി. അവിടെ കുറെ നാൾ താമസിച്ച ശേഷം പുറപ്പെട്ട് ക്രമത്താലെ ഗലാത്യ ദേശത്തെയും ദേശത്തിലും ഫ്രുഗിയയിലും സഞ്ചരിച്ച ശിഷ്യന്മാരെയൊക്കെയും ഉറപ്പിച്ചു.
തന്റെ രണ്ടാമത്തെ മിഷണറി യാത്രയുടെ അവസാനത്തിലേക്ക് എത്തുകയാണ്. 22-ാം വാക്യം വരെയാണ് രണ്ടാം മിഷണറി യാത്ര. അവിടെ അവന്റെ 22-ാം വാക്യം വരെയാണ് രണ്ടാമത്തെ മിഷണറി യാത്ര. അപ്പോൾ അങ്ങനെ കൊരിന്ത്യയിൽ ഗലിയോൻ ഒരു പ്രേക്ഷയും ഉണ്ടാക്കാതെ അത് അവരെ പറഞ്ഞു വിട്ടപ്പോൾ കുറെ നാളുകളുടെ പ്രവർത്തിന് ശേഷം അവിടുന്ന് പോവുകയാണ്. സഹോദരന്മാർ യാത്ര പറഞ്ഞിട്ട് തനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നതിനാൽ കെങ്കറയിൽ വെച്ച് തല ശൗരം ചെയ്തിട്ട് ഇവിടെ പറയുന്നുണ്ട്. കെങ്കര എന്ന് പറയുന്നത് കൊരിന്ത്യയിൽ നിന്ന് വലിയ അധിക ദൂരമല്ലാത്തൊരു സ്ഥലമായിരുന്നു. എന്തിനാണ് ശൗരം ചെയ്യിച്ചത് എന്ന് പല അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ അതിനകത്ത് ഒരു വാല്യുബിളായിട്ടുള്ള ഒരു അഭിപ്രായം എന്നുള്ളത് കൊരിന്ത്യയിലേക്ക് വരുമ്പോൾ പൗലോസ് വളരെ പ്രയാസത്തിലായിരുന്നു. കാരണം തനിക്ക് തെസലോനിക്കയിലും ബെറോവയിലും അഥേനയിലും കാര്യമായി പ്രവർത്തിക്കാൻ പറ്റിയില്ലല്ലോ. പ്രത്യേകിച്ച് അഥേനയിൽ ഉണ്ടായ അനുഭവങ്ങളൊക്കെ വെച്ചുകൊണ്ട് കൊരിന്ത്യയിൽ വന്നപ്പോൾ അവിടെ ഈ ഒരു പ്രയാസം ഉണ്ടായി. എന്നാൽ കർത്താവ് രാത്രി പറഞ്ഞു, നീ ഇവിടെ പ്രവർത്തിക്കണം, ഞാൻ നിന്നോടൊപ്പം ഉണ്ട് എന്ന് പറയുമ്പോൾ 1.5 വർഷക്കാലം ജീവിച്ചു. അപ്പൊ ഈ 1.5 വർഷക്കാലം അവ പ്രവർത്തിച്ചപ്പോൾ അവൻ വ്രതം ഏറ്റെടുത്ത് നൊയമ്പ് നോക്കിയാണ് 1.5 വർഷക്കാലം അവിടെ നിന്നു എന്ന് പറയുന്നത്. അപ്പോൾ മോശയുടെ നിയമം അനുസരിച്ച് സംഖ്യാപുസ്തകത്തിൽ പറയുന്നുണ്ട്, സംഖ്യാപുസ്തകം 6:5, നമ്പേഴ്സ് chapter 6:5, നാസിർ വ്രത കാലത്ത് ക്ഷൗരക്കത്തി അവന്റെ തലയിൽ തുടരുത്. യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിച്ചിരിക്കുന്ന കാലം തികയുവോളം അവൻ വിശുദ്ധനായിരിക്കണം. അപ്പൊ ഈ നൊയമ്പ് സമയത്ത് മുടി വെട്ടാൻ പാടില്ല. അതുകൊണ്ട് അവൻ ദൈവത്തിന് വിശുദ്ധനായിരിക്കണം. അങ്ങനെ കൊരിന്തിൽ അവൻ വിശുദ്ധ രീതിയിൽ ജീവിച്ച് നൊയമ്പ് നോക്കി അതിനുശേഷം കെങ്കറയിൽ വന്നിട്ട് അദ്ദേഹം ക്ഷൗരം ചെയ്യിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തോടൊപ്പം അക്കില്ലാസും പ്രിസ്കില്ലായും വ്രതം അനുഷ്ഠിച്ചെന്നും അവരും തല ശൗരം ചെയ്തതായിട്ട് ചില പുരാതന കയ്യെഴുത്ത് പ്രതികളിൽ എടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഗ്രീസിൽ നിന്നും പൗലോസും അക്വിലാസും പ്രിസ്കലും ഒരുമിച്ച് കപ്പൽ വഴി ഏഷ്യ മൈനറിലെ പ്രധാന നഗരമായ എഫേസസിൽ വന്ന് വരികയാണ്. അവിടെ വന്നതിന് ശേഷം തന്റെ പ്രവർത്തനം അവിടെ ആരംഭിച്ചു. പക്ഷേ ജസ്റ്റ് തന്റെ സുവിശേഷ ഘോഷണത്തിന് ആരംഭമിട്ട ശേഷം പൗലോസ് ലീഹ അവിടുന്ന് പോവുകയാണ്. 19-ാം വാക്യത്തിൽ പറയുന്നു, എഫേസസിൽ അവരെ അവിടെ വിട്ടു, അതായത് അക്വിലാസും പ്രിസ്കിലും അവിടെ വിട്ടിട്ട് അവൻ പള്ളിയിൽ ചെന്ന് യഹൂദനെ സംഭാഷിച്ചു. കുറെ കൂടെ താമസിക്കണം എന്നവർ അപേക്ഷിച്ചിട്ട് അവനെ സമ്മതിക്കാതെ ദൈവഹിതമുണ്ടെങ്കിൽ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരാ എന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയാണ്. അങ്ങനെ എഫേസസിൽ കപ്പൽ നീക്കി കൈസിൽ വന്ന് ഇറങ്ങുകയാണ്. അപ്പൊ ഈ അക്വിലാസും പ്രിസ്കിലായും തിരിച്ച് റോമിൽ വന്നെന്ന് പറയുന്നു. AD 54 ക്ലോഡിയസ് ചക്രവർത്തി മരിക്കുന്നത്. അദ്ദേഹമാണ് ഈ ഇവരെല്ലാം റോമിൽ നിന്ന് പുറത്താക്കുന്നത്. അപ്പൊ അദ്ദേഹം മരിച്ച ശേഷം അക്വിലാസും പ്രിസ്കിൽ റോമിൽ തിരിച്ചു വന്നു. അതിനുശേഷം റോമിൽ സഭയെ വളർത്താൻ തക്കണം അക്വിലാസും പ്രിസ്കിലായും ശ്രമിച്ചു എന്നും ഒരു വിവരണമുണ്ട്. അങ്ങനെ എഫേസസിൽ നിന്ന് പോവുകയാണ് പൗലോസ് ലീഹ. കൈസലിൽ അവിടെ നിന്ന് പോയി കൈസലിലെത്തി. അതിനുശേഷം വളരെ ദൂരത്തല്ലാത്ത സ്ഥിതി ചെയ്തിരുന്ന യെരുശലേമിലേക്ക് അവൻ പെരുന്നാളിൽ പോയി എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ വീണ്ടും തന്റെ രണ്ടാമത്തെ മിഷണറി യാത്ര പൂർത്തീകരിച്ച ശേഷം യെരുശലേമിൽ ചെന്നു സഭയെല്ലാം വന്ദനം ചെയ്തിട്ട് അന്ത്യോക്യയിലേക്ക് പോയി. അവിടെ കുറച്ചു നാൾ താമസിച്ച ശേഷം തന്റെ 3-ാമത്തെ മിഷണറി യാത്ര ആരംഭിക്കുകയാണ്. അതാണ് ആ സമയത്തെ ഒരു കാര്യം കൂടാണ് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്. വായിച്ചാട്ട് 24-28.
അലക്സാന്ദ്രിയക്കാരനായി വാഗ്വൈഭവവും തിരുവഴുത്തുകൾ സാമർഥ്യവുമുള്ള അപ്പല്ലോസ് എന്ന പേരുള്ള ഒരു യഹൂദൻ എഫേസസിലെത്തി. അവൻ കർത്താവിന്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവൻ ആയിരുന്നു. യോഹന്നാന്റെ സ്നാനത്തെ കുറിച്ച് മാത്രം അറിഞ്ഞിരുന്നു എങ്കിലും ആത്മാവിൽ എരിവുള്ളവനാകിയാൽ അവൻ യേശുവിന്റെ വസ്തുത സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. അവൻ പള്ളിയിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു തുടങ്ങി. അക്വിലാസും ബ്രിസ്കിലയും അവന്റെ പ്രസംഗം കേട്ടാറേ അവനെ ചേർത്തുകൊണ്ട് ദൈവത്തിന്റെ മാർഗം അധികം സ്പഷ്ടമായി അവന് തെളിയിച്ചു കൊടുത്തു. അവൻ അഖായയിലേക്ക് പോകുവാൻ ഇച്ഛിച്ചപ്പോൾ സഹോദരന്മാർ അവനെ ഉത്സാഹിപ്പിക്കുകയും അവനെ കൈക്കൊള്ളേണ്ടതിന് ശിഷ്യന്മാർ കരുതുകയും ചെയ്തു. അവിടെ എത്തിയാറെ അവൻ ദൈവകൃപയാൽ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനമായി തീർന്നു. യേശു തന്നെ ക്രിസ്തു എന്ന് അവൻ തിരുവെഴുത്തുകളാൽ തെളിയിച്ചു. ബലത്തോടെ യഹൂദന്മാരെ പരസ്യമായി കണ്ടിച്ചു കളഞ്ഞു.
മൂന്നാമത്തെ മിഷണറി യാത്ര ആരംഭിക്കുന്നത് പൗലോസ്ലീഗ ഒന്നും രണ്ടും ആരംഭിച്ചാലും മൂന്നാമത്തെ മിഷണറി യാത്രയും അന്ത്യോക്കിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ആദ്യം ചെയ്തത് ഒന്നാം മിഷണറി യാത്രയെ താൻ പോയി പ്രവർത്തിച്ച ദേശമായ ഗലാത്തിയിലും ഫ്രുഗിയിലും പോയി ശിഷ്യന്മാരെയൊക്കെയും ഒന്നുകൂടെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയാണ്. ഈ സമയത്ത് എഫേസസില് അപ്പൊല്ലോസ് എന്ന് പറയുന്ന ഒരാള് അവിടെ എത്തുകയാണ്. പൗലോസ് എഫേസസിൽ പോയ ശേഷമാണ് അലക്സാന്ദ്രയിൽ നിന്നും അപ്പൊല്ലോസ് അവിടെ വരുന്നത്. ഈ അപ്പൊല്ലോസ് ആരെന്നുള്ള എന്നുള്ളത് ലൂക്കോസ് ഇവിടെ നിന്ന് നൽകുന്ന ഒരു പൂർണ്ണമായ ഒരു വിവരം നൽകുന്നില്ല. ഒന്ന് രണ്ട് കാര്യം പറയുന്നുണ്ട്. യോഹന്നാന്റെ സ്നാപനം സ്വീകരിച്ച അലക്സാന്ദ്രിയക്കാരനാണ് ഈ അപ്പൊല്ലോസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് വാക്ചാതുരമുള്ള ഇദ്ദേഹം യേശുക്രിസ്തുവിനെ പറ്റിയാണ് ഉപദേശിക്കുന്നത് മുഴുവനും. യേശുവിന്റെ വസ്തുത സൂക്ഷ്മമായി പ്രസ്താവിച്ച് ഉപദേശിക്കുകയും ചെയ്തു. അപ്പൊ അവൻ അങ്ങനെ പള്ളിയിൽ കാര്യമായിട്ട് വളരെ ആത്മാവിൽ എരിവുള്ളവനായി പ്രസംഗിച്ചു കണ്ടപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന അക്വിലാസും പ്രിസ്കില്ലായും അവനെ ചേർത്തുകൊണ്ടു അവനോടൊപ്പം അവന് വേണ്ട സപ്പോർട്ടെല്ലാം കൊടുത്തു. അങ്ങനെ ദൈവത്തിന്റെ മാർഗം അധികം സ്പഷ്ടമായി അവന് തെളിയിച്ചു കൊടുത്തു. അതിനുശേഷം അവൻ കൊരിന്തയിലേക്ക് അതായത് അഖായയിലേക്ക് പോകാൻ ആഗ്രഹിച്ചപ്പോഴും ഇവരും അക്വിലായും പ്രിസ്കില്ലായും സഹോദരന്മാരെല്ലാം അത് സന്തോഷത്തോടെ അവന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. കാര്യം അവരവിടെ പ്രവർത്തിച്ചതുകൊണ്ട് അവർക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെയും പറഞ്ഞു കൊടുത്തു. എഴുത്ത് മുഖാന്തരം അവനെ കൊരിന്തയിലേക്ക് അയക്കുകയാണ്. അവിടെ ചെന്നപ്പോഴും അവിടെ അവൻ നല്ല രീതിയിൽ യേശു തന്നെ ക്രിസ്തു എന്നുള്ള തെരുവെഴുത്തുകളാൽ യഹൂദന്മാരോടൊക്കെയും പറഞ്ഞ് സ്ട്രോങ് ആയിട്ട് സഭയെ അവിടെ വളർത്തുകയാണ്. എന്നാൽ ഇവിടെ പറയുന്നില്ലെങ്കിലും കൊരിന്ത്യലേഖനത്തിൽ പറയുന്നുണ്ട്, പിന്നീട് അപ്പൊല്ലോസിന്റെ പ്രവർത്തനം കൊണ്ട് അവിടെ വേറൊരു സ്പ്ലിറ്റ് ഉണ്ടായി. ചില ഗ്രൂപ്പുകാര് പൗലോസിന്റെ പക്ഷമെന്നും ചില ഗ്രൂപ്പുകാര് അപ്പൊല്ലോസിന്റെ പക്ഷമെന്നും പറഞ്ഞ് രണ്ട് ഗ്രൂപ്പ് ഉണ്ടായതായിട്ടും കൊരിന്ത്യലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അത് ഈ സമയത്ത് ഉണ്ടായതാണ്. എനിവേ, അപ്പൊല്ലോസും വളരെ ശക്തമായ രീതിയിൽ സഭയെ വളർത്താൻ തക്കവണ്ണം നല്ലൊരു പങ്ക് വഹിച്ചു എന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഇന്ന് നമ്മൾ കണ്ട കാര്യങ്ങൾ ഒന്ന് ഷോർട്ടാക്കി പറയാൻ ആഗ്രഹിക്കുകയാണ്. പൗലോസ്ലീഹ തൻ്റെ രണ്ടാമത്തെ മിഷണറി യാത്ര ഭാഗമായി കൊരിന്ത്യയിൽ വരുന്നു. കൊരിന്ത്യയിൽ ഈ സമയത്തെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാം, ഏറ്റവും സോദോം ഗോമോറ പട്ടണം പോലെ ഹീനമായൊരവസ്ഥയിൽ കൂടിയാണ് കൊരിന്ത് പൊയ്ക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ജീവിത രീതിയിൽ മാറുവാൻ ജനങ്ങൾ ആഗ്രഹിച്ചു. അങ്ങനെ സഭ അവിടെ സ്ട്രോങ് ആവുകയാണ്. പൗലോസ്ലീഹ ഒപ്പം പ്രവർത്തിക്കാൻ തക്കണം അക്വില പ്രിസ്കില്ല എന്ന് രണ്ടുപേരെ കണ്ടുമുട്ടുന്നു. അവരോടൊപ്പം ജോലി ചെയ്തും ശാബത്തുനാൾ വചനം പറഞ്ഞും സഭയെ വളർത്തുന്നു. പക്ഷെ യഹൂദന്മാരുടെയിൽ വലിയ വിഷയം ഉണ്ടായപ്പോൾ അവിടുന്ന് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ രാത്രിയിൽ ദൈവം കർത്താവ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ പോകണ്ട, കൂടുതൽ ജനങ്ങൾ എനിക്കിവിടെ ഉണ്ട്, അതുകൊണ്ട് നീ അവരോടൊപ്പം പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഒന്നര വർഷക്കാലം പൗലോസ്ലീഹ അവിടെ പ്രവർത്തിച്ചു. ഈ സമയത്തിൽ വീണ്ടും യഹൂദന്മാർ പൗലോസിനെതിരായി ഈ കലഹമുണ്ടാക്കി ഗല്ലിയോൻ എന്ന് പറയുന്ന റോമൻ ഗവർണറുടെ അടുക്കൽ കൊണ്ടുവരുന്നു. എന്നാൽ റോമൻ ഗവർണർ സത്യാവസ്ഥ മനസ്സിലാക്കി പൗലോസിനെ വെറുതെ വിടുന്നു, മറ്റു യഹൂദന്മാരെ പുറത്താക്കുകയും ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും കുറച്ചു നാളോടെ കൊരിന്ത്യ പ്രവർത്തിച്ച് സഭയെ ശക്തമാക്കിയതിനു ശേഷം പൗലോസ് കൈസരിയിൽ വരുന്നു. അതിനുശേഷം യെരുശലേമിലേക്ക് ചെന്ന് സഭയെ വന്ദനം ചെയ്യുകയാണ്. വീണ്ടും അന്ത്യോക്യയിൽ വന്നു. കുറെ നാൾ പറഞ്ഞ ശേഷം തൻ്റെ മൂന്നാമത്തെ മിഷണറി യാത്ര ആരംഭിക്കുകയാണ്. മൂന്നാമത്തെ മിഷണറി യാത്രയുടെ ആരംഭത്തിൽ ഗലാത്തിയിലും അതുപോലെ ഫ്രുഗ്യയിലും താൻ പോയ ദേശങ്ങളൊക്കെ ഒന്നുകൂടെ പോയി അവിടെ സഹോദരന്മാരെയൊക്കെ സത്യവിശ്വാസത്തിൽ ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട് ഉറപ്പിച്ചു. ഈ സമയത്ത് അപ്പൊല്ലോസ് എന്ന ഒരാള് എഫേസസിൽ എത്തുകയാണ്. അദ്ദേഹം യേശുക്രിസ്തുവിനെ പറ്റി വളരെ വാക്ചാതുര്യത്തോടെ പ്രസംഗിച്ചു. അത് മനസ്സിലാക്കിയ അക്വിലാസും പ്രിസ്കില്ലയും മറ്റു സഹോദരന്മാരും വേണ്ട സപ്പോർട്ട് കൊടുത്ത് അദ്ദേഹത്തെ കൊരിന്തിലേക്ക് അയക്കുകയാണ്. അക്കായലോട്ട് അയച്ചു. അവിടെയും വളരെ ശക്തമായ രീതിയിൽ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ അപ്പൊല്ലോസിന് കഴിഞ്ഞു എന്ന് ബൈബിള് സാക്ഷിക്കുന്നു. എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 19 ചിന്തിക്കാമെന്ന് കർത്താവിൽ ശരണപ്പെടുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
താങ്ക് യു അച്ഛ. 18 5 ഭാഗങ്ങളായിട്ട് അച്ഛൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് ക്ലാസ് എടുത്തു തന്നു. പല ക്യാരക്ടേഴ്സിനെ നമ്മൾ ഈ ചാപ്റ്ററിൽ പരിചയപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ അച്ഛൻ വളരെ വിശദമായിട്ട് തന്നെ ആ കൊരിന്ത്യയിലെ ആളുകളെ കുറിച്ചും അവരുടെ സ്വഭാവ രീതികള്, ജീവിത രീതികള്, ആചാരങ്ങൾ, അവരുടെ വിശ്വാസങ്ങൾ, കൾച്ചറൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ ഡീറ്റെയിൽസ് ഒക്കെ അച്ഛൻ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കി തന്നു. ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടില്ലാത്ത ഇൻഫർമേഷൻ ഒക്കെ ഇന്ന് നമ്മൾ കുറച്ചുകൂടെ കേട്ടു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ക്ലാസ് എടുത്തു തന്ന അച്ഛനോടും ഈ ക്ലാസ്സിൽ താല്പര്യപൂർവ്വം പങ്കെടുത്ത എല്ലാവരോടും നന്ദി സ്നേഹവും അറിയിക്കുന്നു. നമുക്ക് ഇന്ന് ക്ലാസ്സിന് മുമ്പ് സങ്കീർത്തനങ്ങളും ക്ലാസ്സിന്റെ ഇടയിൽ ബൈബിൾ വേഴ്സസും വായിച്ച് സഹായിച്ചത് ലിറ്റി മാത്യു ആണ്. ലിറ്റി അറ്റ്ലാന്റ സെന്റ് തോമസ് ഇടവകയിലെ മെമ്പറാണ്. ഈ വർഷം നമ്മുടെ MMVS സൗത്ത് ഈസ്റ്റ് റീജിയണിലെ അറ്റ്ലാന്റ ഏരിയ സെക്രട്ടറി ആയിട്ട് ലിറ്റി പ്രവർത്തിക്കുന്നു. ലിറ്റിയോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അനൗൺസ്മെന്റ് ആയിട്ടുള്ളത്, ഒന്ന്, നാളെ വ്യാഴാഴ്ച വൈകിട്ട് 8 മണിക്ക് ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. വിവാഹ ശുശ്രൂഷയെ കുറിച്ച്, ഹോളി മാട്രിമോണി, അതിനെക്കുറിച്ചുള്ള ഫെയ്ത്ത് സ്റ്റഡി ക്ലാസ് ബഹുമാനപ്പെട്ട തോമസ് മാത്യു അച്ഛൻ എടുക്കുന്നതായിരിക്കും. എല്ലാവരും നാളത്തെ ക്ലാസ്സിൽ പങ്കെടുക്കാനായിട്ട് താല്പര്യപ്പെടുകയും ശ്രമിക്കുകയും ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ആനുവൽ കോൺഫറൻസിന്റെ ഡീറ്റെയിൽസ് എല്ലാം കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ചയുമായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അത് കിട്ടി എന്ന് വിചാരിക്കുന്നു. കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ആഴ്ച തന്നെ നിങ്ങൾക്ക് അത് ഫോർവേഡ് ചെയ്ത് കിട്ടും. അപ്പൊ എല്ലാവരും കോൺഫറൻസിനെ പ്രത്യേകമായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ വെക്കുക. അതുപോലെ തന്നെ കഴിവുള്ളിടത്തോളം ആളുകൾ അതിനായിട്ട് രജിസ്റ്റർ ചെയ്യുകയും വേണം. രജിസ്റ്റർ ചെയ്യുമ്പോൾ ട്രാവൽ ഡീറ്റെയിൽസ്, പ്രത്യേകിച്ച് ഫ്ലൈറ്റിലൊക്കെ വരുന്നവർ, അതിപ്പോൾ ഒരുപക്ഷെ അവൈലബിൾ ആയിരിക്കത്തില്ല. അതൊന്നും എൻറ്റർ ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് ഫോം സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നീട് ഫ്ലൈറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കൊടുത്താൽ മതി. അപ്പോൾ താല്പര്യപൂർവ്വം രജിസ്ട്രേഷൻ എല്ലാവരും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റ് അനൗൺസ്മെന്റ്സ് ഒന്നുമില്ല. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.
സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രം അതായിരം ആയിരമായി അനവധിയായ സ്തോത്രം നാഥാ, കൃപ വേണം ഞങ്ങളിലെന്നും. എന്റെ കർത്താവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, സ്തുതി നിനക്ക് സ്തുതി. ആയിരങ്ങളുടെ ആയിരവും അളകൂടാതെ നിനക്ക് സ്തുതി. നമസ്കാരം കേൾക്കുന്നവനെ, യാചനകൾ നൽകുന്നവനെ, ഞങ്ങളുടെ നമസ്കാരം കേട്ട് യാചനകൾ നൽകിയിടണമേ. കരുണാപൂർണനായ ദൈവമേ, സ്വർഗസ്തു പിതാവേ, വീണ്ടും ഒരിക്കൽ കൂടി അടിയങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ തലവണങ്ങുന്നു. ചുരിഞ്ഞ നല്ല കൃപകൾക്കടങ്ങ് നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ജീവിതയാത്രയിൽ എൻ്റെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ നല്ലവനാണെന്ന് രുചിച്ചറിയുവാൻ ഒരവസരം കൂടെ തന്നല്ലോ ദൈവമേ, നന്ദിയോട് സ്തുതിക്കുന്നു. മുൻപോട്ടും അവിടുത്തെ കരുണയിലും കൃപയിലും ആശ്രയിച്ച് ജീവിക്കാൻ തക്കവണ്ണം ബലഹീനത ഞങ്ങൾ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക ദേശങ്ങളിലെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെയും ഞങ്ങൾ വിശുദ്ധ വേദവസ്തുത്തിൽ കൂടി മനസ്സിലാക്കുന്ന കർത്താവേ, ഈ ലോകത്തിൽ എൻ്റെ ദൈവത്തെ മുറുകെ പിടിച്ച് ജീവിക്കുവാൻ, ഈ ലോകത്തിലെ കളങ്കങ്ങളൊന്നും ഉൾപ്പെടാതെ എൻ്റെ ദൈവത്തെ മുറുകെ പിടിക്കാൻ തക്കണം ഞങ്ങൾ ഒരുക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന നിത്യമായ ശാന്തിയും സമാധാനം പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കൊറോണ വൈറസ് പോലുള്ള മാരകങ്ങളൊക്കെ ഞങ്ങൾ കേൾക്കുന്ന കർത്താവേ, അനേകർ മരണപ്പെട്ടു, അനേകർ ഹോസ്പിറ്റലായി ഭവനങ്ങളിലായി കഴിയുന്ന കർത്താവ്, അവരൊക്കെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു വൈറസ് പൂർണ്ണമായിട്ട് ഇല്ലാതാവാൻ തക്കണം സ്വർഗത്തിൽ അപ്പച്ചൻ കഴിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെയും അവിടുന്ന് മാറ്റിക്കൊടുക്കണമെന്നാതാ, ഭിന്നതകളെയും കലങ്ങളെയും മാറ്റണമെന്നാതാ, പരിശുദ്ധ ഭാവതിരുമനസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം വിടുതൽ കൊടുത്ത കൃപയ്ക്കാണ് നന്ദിയോടെ സ്തുതിക്കുന്നു. പൂർണ്ണമായി ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ, ബലഹീന ഞങ്ങളെ ആത്മീയമായി നയിക്കാൻ തക്കണം പ്രിയ പിതാവിനെ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയിലെല്ലാ മേൽപ്പട്ടക്കാരെയും, പട്ടക്കാരെയും, വൈദ്യ വിദ്യാർത്ഥികൾ, സെമിനാരികൾ, ആശ്രമങ്ങൾ, കോൺവെന്റുകൾ, മിഷൻ പ്രവർത്തനങ്ങൾ എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭയിലെ ആത്മീയ പ്രസ്ഥാനങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭയിലെ എല്ലാ മക്കളെയും വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. ഡയസിന് പ്രാർത്ഥിക്കുന്ന അഭിമന്യ അപ്രീതിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പതിരാസന എല്ലാ വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ഇടവുകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ആത്മീയ പ്രസ്ഥാനമായ MMVS പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതകരമായി വഴി നടന്ന കൃപയ്ക്കാണ് നന്ദിയോടെ സ്തുതിക്കുന്നു. ആ നേതൃത്വം കൊടുക്കുന്ന PC ജോർജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ഒരു പ്രസ്ഥാനം വളരെ അനുഗ്രഹപ്രദമായി തീരാൻ തക്കണം, അതിനെ വളർത്താൻ തക്കണം, ഈ പ്രിയ മക്കളേക്ക് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം ശ്രദ്ധിച്ച എല്ലാ മക്കളെയും വീണ്ടും കരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവ് പേര് പേരായിട്ട് കരങ്ങൾ ഏൽപ്പിക്കുന്നു. ഞങ്ങൾ ദേശത്തിന്റെ പല ഭാഗങ്ങളായിട്ടിരുന്ന കർത്താവെ, പ്രാർത്ഥനയിൽ കൂടെ ഞങ്ങൾ പരസ്പരം കാണുന്നു, പ്രാർത്ഥനയിൽ കൂടെ ഞങ്ങൾ യേശുവിനെ അറിയുന്നു, പ്രാർത്ഥനയിൽ കൂടെ യേശുവിന്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുന്നു. അതെന്നും നിലനിന്നു പോവാൻ തക്കണം ഞങ്ങൾ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതാ മുൻപോട്ടോ ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ ഇടയിൽ നിന്ന് പ്രയാസങ്ങളും പ്രശ്നങ്ങളും അനേകരുണ്ട് കർത്താവെ. ഒരുപാട് നാളുകളായി പല കാര്യങ്ങളാൽ പ്രാർത്ഥിക്കുന്നവർ അനേകരുണ്ട് ദൈവമേ. അവരൊക്കെയും പ്രാർത്ഥനകൾ കേൾക്കണമേ, അവർ ആവശ്യങ്ങളൊക്കെയും അറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന രോഗത്തിലും ദുഃഖത്തിലും കഴിയുന്ന അനേകരുണ്ട്. അവരെയൊക്കെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ എന്നാകാം കർത്താവെ. അടയങ്ങൾ ഈ പ്രാർത്ഥന കൂട്ടായ്മ ഇവിടെ നിർത്തുകയാണെങ്കിൽ സർവശക്തനായ ദൈവം ഈ രാത്രികാലം ഞങ്ങൾ ഉണ്ടായിരിക്കണമേ. നാളത്തെ പ്രഭാതം അനുഗ്രഹപ്രദമാക്കി തീർക്കണമേ എന്നാതാ. മുന്നോട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് നാളത്തെ ക്ലാസ്സിലും കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ എന്നാതാ. ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. ഞങ്ങൾ വാങ്ങിപ്പോയിരിക്കുന്നവരെ അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോവിന്റെ കൂടെ വസിപ്പിക്കണമേ. ഞങ്ങളവരും ചേർന്ന് നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ സഹായിക്കും സ്തുതിയും സ്തോത്രം എന്ന് നിങ്ങൾക്കേറ്റുവാനായിട്ട് തന്നെ. ആമീൻ. പിതാവാൻ ദൈവമേ, അവിടുത്തെ സ്നേഹവും പുത്രൻ തമ്പുരാനെ അവിടുത്തെ കൃപയും ആശ്വസിപ്പിക്കുന്ന ഇവിടുത്തെ ആവാസം ഞങ്ങൾ ഓരോരുത്തരും പ്രചരിച്ച കാര്യങ്ങളുടെ മേലും, ഞങ്ങളുടെ സഭയുടെ മേലും, ഞങ്ങളുടെ ഭദ്രാസനം മേലും, ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ മേലും, ഞങ്ങളുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളുടെ മേലും ഇപ്പോഴും എപ്പോഴും നീ കൊണ്ടായിരിക്കുമാറാകണമേ. ആമേൻ.
താങ്ക് യു അച്ഛാ, താങ്ക് യു ലിറ്റി, താങ്ക് യു എവ്രി വൺ. ബൈ, ഗുഡ് നൈറ്റ്.